2019 സെപ്റ്റംബർ 16 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ചന്ദ്രശേഖർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രസ്റ്റീജാണ് പാല. പ്രളയസമയത്തെ മീനച്ചിലാർ പോലെയാണ് ഇപ്പോൾ പാലായുടെ മനസ്സ്. എത്ര ശാന്തമായി ഒഴുകിയാലും കിഴക്കൻ വെള്ളത്തിന്റെ കുതിപ്പിൽ വെള്ളത്തിന്റെ വരവെങ്ങോട്ടെന്ന് പറയാനാവില്ല. ചേർത്ത് നിർത്തിയതിനെയും തച്ചു തകർക്കും. കെ എം മാണിക്കൊപ്പം പറ്റിച്ചേർന്ന് നിന്നെങ്കിലും പാല ഇനി എങ്ങനെ ചിന്തിക്കുമെന്നത് ഗണിച്ചെടുക്കാനാവില്ല. അതുകൊണ്ട് 23 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സർവ്വസന്നാഹങ്ങളുമായാണ് മുന്നണികൾ കളം പിടിക്കുന്നത്. ഇക്കുറി പാലായിൽ രണ്ട് പ്രത്യേകതകളുണ്ട്. പ്രചാരണത്തിന് കെ എം മാണിയില്ല. 32 വർഷമായി പാലായുടെ ചുവരുകളിൽ നിറഞ്ഞ രണ്ടിലെയും അരനൂറ്റാണ്ടിലേറെ പാലായെ നയിച്ച കെ എം മാണിയും 3 പതിറ്റാണ്ടിലേറെ തളിർത്തു നിന്ന രണ്ടിലെയും ഇല്ലാത്ത തിരഞ്ഞെടുപ്പിൽ മാണിക്ക് ശേഷം ആരെന്ന ാണ് കൗതുകം. പാല വീണ്ടും മറ്റൊരു മാണിയെ നിയമസഭയിലെത്തിക്കുമെന്ന് ഇടതുപക്ഷവും മാണിച്ചാറിനെ മനസ്സിലേറ്റിയവർ ജോസ് ടോം എന്ന ശിഷ്യനെ ജയിപ്പിക്കുമെന്ന് UDFഉം പറയുന്നു. മുന്നണികളെ കണ്ടുമടുത്ത പാലാക്കാരുടെ വോട്ട് മാറ്റത്തിനാണെന്നാണ് BJPയുടെ നിലപാട്. ജയിക്കുക എന്നത് മാത്രമല്ല, മുൻപ് കിട്ടിയതിനേക്കാൾ ഒരു വോട്ടെങ്കിലും കുറയുന്നത് പോലും മുന്നണികൾക്ക് സഹിക്കാനാവില്ല. തൊട്ടു പിന്നാലെ എത്തുന്ന മറ്റുപതെരഞ്ഞെടുപ്പുകളിലും പാലാ ഫലം സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് പാല പ്രസ്റ്റീജ് വിഷയം കൂടിയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം പാലായിൽ വിജയിച്ചു കാണിക്കേണ്ടത് LDFന്റെ ആവശ്യമാണ്. കെ എം മാണിയുടെ പിൻഗാമിയായി മറ്റാരെങ്കിലും നിയമസഭയിലെത്തിയാൽ അത് ജോസ് വിഭാഗത്തിന്റെ അടിത്തറ ഇളക്കുന്നതിന് തുല്യമാകും. ത്രികോണ മത്സരം സൃഷ്ടിക്കുന്ന BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെക്കാൾ വോട്ട് കൂടുകയെന്നതാണ് ഏറ്റവും വലിയ ആവശ്യം. കേരളത്തിൽ വളർച്ച ലക്ഷ്യമിടുന്ന BJPക്ക് പാലായിൽ വോട്ട് വർദ്ധിപ്പിച്ചേ മതിയാകൂ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് സമാനമായി സകല തിരക്കും മാറ്റിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലായിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. 18 മുതൽ 20 വരെ തുടർച്ചയായി 3 ദിവസമാണ് മുഖ്യമന്ത്രി പാലായിൽ ക്യാമ്പ് ചെയ്ത് നേരിട്ട് പ്രചാരണം നയിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാവട്ടെ 3 ആഴ്ചയോളമായി പാലായിലുണ്ട്. ഘടകകക്ഷി നേതാക്കളും മന്ത്രിമാരും പാലായിൽ വന്നും പോയും നിൽക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് മറുപടി നൽകാൻ ഇടതുപക്ഷത്തിന് പാലായിൽ ജയിച്ചേ മതിയാവും. ശബരിമല നിലപാടിൽ മാറ്റമില്ലെന്നാവർത്തിച്ച് മത്സരിക്കുമ്പോൾ ഇനിയും തോൽക്കാൻ പറ്റില്ല. അതുകൊണ്ടുതന്നെ NCPയിലെ മാണി സി കാപ്പൻ ജയിക്കുകയെന്നത് NCPയുടെ ആവശ്യത്തെക്കാളുപരി CPMന്റെ അഭിമാന പ്രശ്നം കൂടിയായി. കെ എം മാണിയുടെ മരണശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് കേരള കോൺഗ്രസിന്റെ ആവശ്യമാണ്. ജോസ് ടോം വിജയിക്കേണ്ടത് ജോസ് ജോസഫ് വിഭാഗങ്ങളുടെ അഭിമാനമായി മാറി. രണ്ടില ചിഹ്നം നൽകാതെ ജോസഫ് വെട്ടിലാക്കിയതും മുന്നണിയിലുണ്ടാക്കിയ പ്രതിസന്ധിയെ മറികടക്കാൻ ജോസ് വിഭാഗത്തിന് ജയിക്കണം. സമാന്തര പ്രചരണം എന്ന തീരുമാനം ഉപേക്ഷിച്ച് യോജിപ്പിന്റെ പാതയിലേക്ക് മാറുമ്പോൾ ജോസ് ടോം വിജയിച്ചില്ലെങ്കിൽ പാപഭാരം മുഴുവൻ തനിക്ക് ലഭിക്കുമെന്ന ഭയവും ജോസഫിനുണ്ട്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രം ജയിച്ച ചരിത്രമുള്ള പാലായിൽ മറിച്ച് സംഭവിച്ചാൽ അത് കേരള കോൺഗ്രസുകളുടെ പാലായിലെ ഭാവിക്കും ഗുണകരമല്ല. ശബരിമല വിഷയം ശക്തമായി ഉന്നയിക്കുന്ന BJPക്ക് പാലായിൽ വോട്ട് കൂട്ടിയേ പറ്റൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലായിൽ PC തോമസ് നേടിയ 26,500 വോട്ട് എന്നത് എത്രമാത്രം ഉയർത്താനാകുമെന്നതാണ് BJPയുടെ വെല്ലുവിളി. കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന നേതാക്കളും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയിട്ടും ജില്ലാ പ്രസിഡന്റ് കൂടിയായ N. ഹരിക്ക് വോട്ട് കുറഞ്ഞാൽ അത് BJPയിൽ ഉണ്ടാക്കുന്ന പ്രശ്നവും നിസ്സാരമാകില്ല. ശബരിമലയടക്കം വിശ്വാസ വിഷയങ്ങളും റബ്ബർ മേഖലയിലെ പ്രശ്നവും വികസനവുമൊക്കെ ചർച്ച ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണ് പാലായിലേത്. കെ എം മാണിയുടെ വികസനം മറക്കാൻ പാലാക്കാർക്ക് കഴിയില്ലെന്ന് UDFഉം സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളുടെ പിൻബലമുണ്ടെന്ന് LDFഉം കേന്ദ്ര സർക്കാരിന്റെ വികസനം ചൂണ്ടിക്കാട്ടി BJPയും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ശബരിമല വിഷയം UDFഉം BJPയും ഇടയ്ക്കിടെ ഉയർത്തുന്നുണ്ട്. ശബരിമല ചർച്ചയാകില്ലെന്ന് പറയുമ്പോഴും LDFന് ആശങ്കയുണ്ട്. റബ്ബറിന്റെ വില ഇടിവിന് കാരണം UPA NDA സർക്കാരുകളാണെന്ന് LDF ആരോപിക്കുന്നു. കെ എം മാണിയുടെ വികസനം പാലാ നഗരത്തിലെ റോഡുകൾക്കപ്പുറം പോയില്ലെന്ന് BJPയും LDFഉം വിമർശിക്കുന്നു. 52% ഹിന്ദുക്കളും 48% ക്രിസ്ത്യൻ മതവിശ്വാസികളുമാണ് പാലായിലേത്. നായർ, ഈഴവ, കത്തോലിക്ക വിഭാഗങ്ങൾക്ക് പ്രബലമായ അടിത്തറയുണ്ട് പാലായിൽ. പാലാ രൂപതയും SNDP NSS യൂണിറ്റുകളും നിർണായക ഘടകങ്ങളാണ്. 3 വിഭാഗങ്ങളെയും നേരിൽ കണ്ട് ആശീർവാദം വാങ്ങാൻ സ്ഥാനാർത്ഥികളുടെ നിരയാണ്. 12 പഞ്ചായത്തും 1 നഗരസഭയും ചേർന്നതാണ് പാലാ നഗരസഭ. തലഫലം 3 നിലവ്, മേലുക്കാവ്, കരൂർ, ഭരണങ്ങാനം, കൊഴുവനാൽ, മുത്തോലി, രാമപുരം പഞ്ചായത്തുകൾ UDFഉം കടനാട് തലനാട് എലിക്കുളം പഞ്ചായത്തുകൾ LDFും ഭരിക്കുന്നു. മീനച്ചിലിൽ കേരള കോൺഗ്രസ് വിമതനാണ് ഭരണം. പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം UDFനാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. PC ജോർജിന് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ പാലാ മണ്ഡലത്തിലായതാണ് BJPയുടെ പ്രതീക്ഷ. 13 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. രണ്ടു പേർ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്ക് താമര ചിഹ്നങ്ങളിൽ ജനവിധി തേടും. UDFലെ ജോസ് ടോമിന് സ്വതന്ത്ര ചിഹ്നമായ കൈതച്ചക്ക. പാലായിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സ്ഥാനാർത്ഥിയായി മജു പുത്തൻ കണ്ടവുമുണ്ട്.